2022 മാർച്ച് 26 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. നഷ്ടമായത് ഉറ്റ ചങ്ങാതിയെ. മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീറിനെ മുൻ പ്രതിരോധമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി അനുസ്മരിക്കുന്നു. രാഷ്ട്രീയത്തിലെയും വ്യക്തിജീവിതത്തിലെയും അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് തലേക്കുന്നിൽ ബഷീർ. എന്തും തുറന്നു സംസാരിക്കാം. കുടുംബങ്ങൾ തമ്മിലും അടുത്ത ബന്ധമായിരുന്നു. കോൺഗ്രസിലും പൊതുജീവിതത്തിലും വ്യത്യസ്തൻ. മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും. 1977 ആദ്യമായി കഴക്കൂട്ടത്ത് നിന്ന് എംഎൽഎ ആയത്. ഏതാനും മാസങ്ങൾ മാത്രമേ പദവിയിൽ തുടരാനായുള്ളൂ. കെ പി സി സി അധ്യക്ഷനായതുകാരണം 77 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നതായിരുന്നു ഞാൻ. കരുണാകരൻ മുഖ്യമന്ത്രിയും ഞാൻ കെ പി സി സി അധ്യക്ഷനുമായി തുടർന്നു. രാജൻ കേസിലെ ഹൈക്കോടതി വിധിയെ തുടർന്ന് കരുണാകരൻ രാജിവെച്ചു. വളരെ നിർഭാഗ്യകരമായ സംഭവമായിരുന്നു. അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് ചർച്ച തുടങ്ങി. ഹൈക്കമാൻഡ് പ്രതിനിധിയായി സി സുബ്രഹ്മണ്യം എത്തി. അദ്ദേഹം കരുണാകരനെയും എംഎൽഎമാരെയും നേതാക്കന്മാരെയും കണ്ടു. എല്ലാവരും എന്റെ പേരാണ് ഏകകണ്ഠമായി നിർദ്ദേശിച്ചത്. എനിക്ക് പേടിയായിരുന്നു സ്ഥാനമേറ്റെടുക്കാൻ. സുബ്രഹ്മണ്യത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയായപ്പോൾ 6 എംഎൽഎ ആകണമല്ലോ. ഒരുപാട് സുഹൃത്തുക്കൾ എംഎൽഎ സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധരായി. ആദ്യം മുന്നോട്ടു വന്നത് ബഷീറാണ്. കന്നി എംഎൽഎ ആയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. ബഷീർ എന്നെ വന്നു കണ്ടു. വേറാരും രാജിവെക്കേണ്ടെന്നും കഴക്കൂട്ടം സുരക്ഷിത മണ്ഡലമാണെന്നും അവരെല്ലാം കൂടി തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. ഉപാധിയില്ലാതെയായിരുന്നു ബഷീറിന്റെ രാജി. പാർട്ടിക്ക് അത് സ്വീകാര്യമായില്ല. ഒരു ചെറുപ്പക്കാരൻ ആദ്യമായി എംഎൽഎ ആയിട്ട് മാസങ്ങൾക്കുള്ളിൽ രാജിവെച്ചതല്ലേ? ഇങ്ങനെ മാതൃകയായ ആളിനെ കൈയൊഴിയുന്നത് ശരിയല്ലോ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ രാജ്യസഭയിലേക്ക് ഒഴിവ് വന്നപ്പോൾ ബഷീറിനെ സ്ഥാനാർത്ഥിയാക്കി. ജയിച്ച ബഷീർ 2 രാജ്യസഭാംഗമായി. കോൺഗ്രസിനു വേണ്ടിയും കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും നന്നായി തിളങ്ങി. വാചാലനും നല്ല പ്രാസംഗികനും ധീരനുമാണ്. നല്ല പൊക്കമുള്ളതിനാൽ ചർച്ചയിലും മറ്റും ബഷീർ എഴുന്നേറ്റു നിന്നാൽ സഭാ അധ്യക്ഷന് കാണാതിരിക്കാൻ കഴിയില്ല. അത്ര പൊക്കമുള്ള എംപിമാർ കുറവാണ്. ബഷീർ കൈപൊക്കും, അധ്യക്ഷൻ വിളിക്കും. നന്നായി ഗൃഹപാഠം ചെയ്ത് കേരളത്തിന്റെ പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിച്ചു. കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിലൂടെ വന്നതിനാൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ അറിയാമായിരുന്നു. ചിറയിൻ കീഴിൽ നിന്ന് ലോക്സഭയിലേക്കും മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ചിറയിൻ കീഴ് കോൺഗ്രസിന് അന്നും എളുപ്പമുള്ള മണ്ഡലമായിരുന്നില്ല. അവിടെ അദ്ദേഹം 2 ജയിച്ച് ലോക്സഭയിലെത്തി. കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്ന എംപിയായി. ഏത് ചർച്ചയിലും പങ്കെടുക്കും. കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമായി തടുക്കും. പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധിക്ക് കേരളത്തിലെ എംപിമാരിൽ ഏറെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പാർലമെന്റിലെ ശൂന്യവേളകളിൽ തിളങ്ങിയ ബഷീറിനെ ഹീറോ ഓഫ് ദി സീറോ അവർ എന്നാണ് രാജീവ് വിശേഷിപ്പിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിയിൽ സജീവമായി. കമ്മിറ്റികളിലും മലയാളം മിഷൻ ചെയർമാൻ സ്ഥാനത്തും സജീവമായി. മലയാളം മിഷന് അടിത്തറ പാകിയത് അദ്ദേഹമാണ്. ഒരാക്ഷേപത്തിനും അവസരം നൽകിയില്ല. വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം മുതൽ നാടകം, കവിത തുടങ്ങിയവയിൽ മിടുക്കുക ാട്ടിയ ബഷീറിന് സാഹിത്യരംഗത്തും നിരവധി അംഗീകാരങ്ങളുണ്ടായി. പ്രവർത്തിച്ച രംഗങ്ങളിലെല്ലാം മാതൃകാപരമായ സംഭാവനകൾ നൽകി. കറകളഞ്ഞ അഗ്നിശുദ്ധിയുള്ള മതേതരവാദിയായിരുന്നു. എല്ലാവരുടെയും താൽപര്യങ്ങൾക്കായി പ്രവർത്തിച്ചു. സൌമ്യനായ ബഷീർ പ്രതിപക്ഷത്തിനും പ്രിയപ്പെട്ടവനായിരുന്നു. ഭാര്യ സുഹറയായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. പ്രേംനസീറിന്റെ ഇളയ സഹോദരി. ഡൽഹി സൌത്ത് അവന്യൂവിൽ എതിർവശത്തെ വീടുകളിൽ താമസിച്ച ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലും അടുത്ത ബന്ധമായിരുന്നു. ഡൽഹിയിൽ ഞാൻ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ ആദ്യമായി ഭക്ഷണം കഴിച്ചത് ബഷീറിന്റെ വീട്ടിലാണ്. ഭാര്യ എലിസബത്തും സുഹറയും അന്നു മുതൽ വലിയ ചങ്ങാതിമാരായി. മൂത്ത മകൻ അനിലിന് 4 പ്രായമുള്ളപ്പോഴാണ് ഡൽഹിയിൽ വന്നത്. വടക്കേ ഇന്ത്യയുടെയും ദക്ഷിണേന്ത്യയുടെയും ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായിരുന്ന ഞാൻ മിക്കപ്പോഴും യാത്രയിലായതിനാൽ മിക്കവാറും ദിവസങ്ങളിൽ ഭക്ഷണം എത്തിച്ചതും മകനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിച്ചതും സുഹറയായിരുന്നു. ബാല്യകാലം മുതലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുണ്ടായിരുന്ന ബഷീറിന് സുഹറയുടെ വേർപാട് താങ്ങാനായില്ല. ബഷീറിന്റെ ശക്തിയും ഊർജവുമായിരുന്നു സുഹറ. അവർ നല്ല കൂട്ടുകാരുമായിരുന്നു. സുഹറയുടെ വേർപാടിന് ശേഷം ഒരിക്കലും പഴയ ബഷീറിനെ കണ്ടിട്ടില്ല. കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും പൂർണ്ണമായി തരണം ചെയ്യാനായില്ല. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴെല്ലാം വീട്ടിൽ പോയി കാണുമായിരുന്നു. ഒരിക്കൽ കണ്ടപ്പോൾ ബഷീർ പറഞ്ഞു, റോഡിന് എംപി ഫണ്ട് നൽകുന്നത് നിർത്തിയ തീരുമാനം ആന്റണി മാറ്റണമെന്ന്. അങ്ങനെയാണ് ബഷീറിന്റെ വീടിന്റെ ഭാഗത്തേക്കുള്ള എം എൽ എ റോഡ് വന്നത്. അദ്ദേഹത്തെ അവസാനമായി കണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. ബഷീർ തീർത്തും അവശനായിരുന്നു. ഏതു നിമിഷവും അദ്ദേഹത്തെ നഷ്ടപ്പെടാൻ ഇടയുണ്ടെന്ന തോന്നലുണ്ടായി. അതിപ്പോൾ സംഭവിച്ചു. ആത്മസുഹൃത്തിനെയും കുടുംബസുഹൃത്തിനെയുമാണ് നഷ്ടമായത്. രണ്ടാമതും കോവിഡ് വന്നതിനെ തുടർന്ന് ഡൽഹിയിൽ വിശ്രമത്തിലായതിനാൽ ഉറ്റ ചങ്ങാതിയെ അവസാനമായി കാണാൻ പറ്റാത്ത വേദന അലട്ടുന്നു. രണ്ടു മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ എന്റെ കുടുംബത്തോടൊപ്പം പങ്കുചേരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണ് ഈ വേർപാട്. ബഷീറിനെ പോലെയുള്ളവർ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്.